ലൂക്കോസ് ഗോസ്പൽ ചാപ്റ്റർ 24. ലൂക്കോസിന്റെ സുവിശേഷം 24 അധ്യായത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ ആഗ്രഹിക്കുന്നു.
These are the last words of Jesus.
ഇത് യേശു കർത്താവിന്റെ അവസാനത്തെ വചനങ്ങളാണ്.
Before he went up to heaven.
സ്വർഗ്ഗത്തിലേക്ക് കയറി പോകുന്നതിന് മുൻപ്.
He said in Luke 24 and verse 49.
ലൂക്കോസിന്റെ സുവിശേഷം 24 അധ്യായത്തിന്റെ 49 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു.
Behold, I am sending forth the promise of my Father upon you, that you are to stay in the city until you are clothed with power from on high.
എന്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും, നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ തന്നെ പാർക്കും എന്ന് അവരോട് പറഞ്ഞു.
Even though Jesus had taught them so many things,
യേശു കർത്താവ് അനേക കാര്യങ്ങൾ അവരെ പഠിപ്പിച്ചുവെങ്കിലും,
we read in verse 45, he opened their minds to understand the scriptures.
നമ്മൾ 45-ാമത്തെ വാക്യത്തിൽ പറയുന്നു, തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് അവരുടെ ബുദ്ധി അവൻ തുറന്നു എന്ന്.
That's also necessary.
അതും ആവശ്യമായിരുന്നു.
That he opens our mind to understand the scriptures.
നമ്മുടെ മനസ്സിനെ ദൈവം ദൈവവചനം മനസ്സിലാക്കുവാനായിട്ട് തുറക്കപ്പെടേണ്ടത്.
But even though they understood the scriptures,
അവരെ തിരുവചനങ്ങളെ തിരിച്ചറിഞ്ഞിരുന്നുവെങ്കിലും,
even though they had forsaken their jobs,
അവരുടെ ജോലിയും മറ്റും അവരെ ഉപേക്ഷിച്ചിരുന്നുവെങ്കിലും,
even though Jesus had breathed on them already,
യേശു കർത്താവ് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ വേണ്ടി അവരുടെ മേൽ ഊതിയിരുന്നുവെങ്കിലും,
and with all their experience of walking with Jesus,
യേശു കർത്താവിനോട് കൂടെ നടന്നതിലുള്ളതായ എല്ലാ പരിചയങ്ങളും ഉണ്ടായിരുന്നുവെങ്കിലും,
and you know, when he sent them out, he also gave them power at that time, even when he was on earth, to heal the sick and cleanse the lepers.
യേശു കർത്താവ് സുവിശേഷം അറിയിക്കാൻ വേണ്ടി അവരെ പറഞ്ഞുവിട്ടപ്പോൾ അന്ന് ലോകത്തിലുള്ള രോഗികളെ സൗഖ്യമാക്കുവാനും ദുരാത്മാക്കളെ പുറത്താക്കുവാനുമുള്ള അധികാരം അവർക്ക് കൊടുത്തിരുന്നു.
But yet he told them here that they must wait till they are clothed with power from on high.
എന്നിട്ടും യേശു കർത്താവ് ഇവിടെ അവരോട് പറയുന്നത്, ഉയരത്തിൽ നിന്നുള്ള ശക്തി പ്രാപിക്കുവോളം നിങ്ങൾ കാത്തിരിക്കണമെന്നാണ്.
We need power from God.
നാം ദൈവത്തിൽ നിന്നുള്ള ശക്തി നമുക്ക് ആവശ്യമാണ്.
Otherwise we cannot serve him.
അല്ലെങ്കിൽ നമുക്ക് കർത്താവിനെ സേവിക്കുവാനായിട്ട് കഴിയത്തില്ല.
We cannot live for him as God wants us to.
യേശു ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന പോലെ ജീവിക്കുവാനായിട്ടും നമുക്ക് കഴിയത്തില്ല.
In the Old Testament, God kept man under the law.
പഴയ നിയമത്തിലെ ദൈവം മനുഷ്യനെ നിയമത്തിന് അടിമയായിട്ട് നിർത്തിയിരുന്നു.
Now God brings us under grace.
ഇപ്പോൾ ദൈവം നമ്മെ കൃപയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു.
Under law, man was struggling to please God, always failed.
നിയമത്തിന്റെ അടിയില് മനുഷ്യൻ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്ത് പരാജയപ്പെട്ടതായ അവസ്ഥയാണ് ഉണ്ടായിരുന്നത്.
And 1500 years God allowed man to try like that to please him.
1500 വർഷങ്ങളെ മനുഷ്യനെ അങ്ങനെ ശ്രമിക്കുവാനായിട്ട് ദൈവം അനുവദിച്ചു.
Why?
എന്തുകൊണ്ടാണ്?
To teach man his helplessness.
മനുഷ്യന്റെ തന്നിൽ തന്നെ ആശ്രയിച്ചുള്ളതായ അവൻ നിൽക്കുവാൻ കഴിയില്ല എന്ന് അവൻ മനസ്സിലാക്കി കൊടുക്കുവാൻ വേണ്ടിയായിരുന്നു അത്.
The law had a number of purposes.
നിയമത്തിന് പല ഉദ്ദേശങ്ങളുണ്ടായിരുന്നു.
Well, one purpose was because of the law, Israel had some standards in their society.
അതിന്റെ ഒരു ഉദ്ദേശം അവർ ജീവിക്കുന്ന സമൂഹത്തിൽ ചില നിലവാരം സൂക്ഷിക്കുവാൻ വേണ്ടിയായിരുന്നു.
All the civilized countries in the world actually follow the Ten Commandments.
സംസ്കാര സമ്പന്നരായ ഇന്നത്തെ ലോകത്തിലെ എല്ലാ സമൂഹങ്ങളും പത്ത് കൽപ്പനകളെ അനുസരിക്കുന്നവരാണ്.
They try to keep that as the standard for their laws anyway.
അവരുടെ നിയമങ്ങളുടെ ഒരു നിലവാരമായിട്ട് അത് അതിനെ സൂക്ഷിക്കുന്നുണ്ട്.
And wherever people keep that as the standard, there is some law and order in society.
അവർ മാനദണ്ഡമായിട്ട് സൂക്ഷിക്കുന്നിടത്തൊക്കെയും അവരുടെ സമൂഹത്തില് നിയമം നിലനിൽക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും.
That's how the Jewish people became much better than all the other people in the world, because they had some standards according to God's law.
അങ്ങനെയാണ് യഹൂദന്മാരെ ഈ ലോകത്തിലുള്ള മറ്റുള്ള ജനതകളിൽ നിന്നൊക്കെയും ഉയർന്നവരും നല്ലവരുമായിട്ട് ജീവിക്കുവാൻ ഇടയായി തീർന്നത്.
And I'm sure Peter and the other apostles were like that.
പത്രോസും മറ്റ് അപ്പോസ്തലന്മാരും അങ്ങനെയുള്ളവരായിരുന്നു എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സന്ദേഹവുമില്ല. എന്നിട്ടും അവരുടെ ജീവിതത്തിൽ ശക്തി ആവശ്യമായിരുന്നു.
The law was also given to show man his sin.
നിയമം കൊടുത്തുള്ള മനുഷ്യനെ അവന്റെ പാപത്തെ കുറിച്ച് ബോധമുള്ളവനാക്കി തീർക്കുവാൻ കൂടിയാണ്.
It can't help him.
അവന് മനുഷ്യനെ ആ കാര്യത്തിൽ നിയമത്തിന് സഹായിക്കാൻ കഴിയത്തില്ല.
The Bible says in James 1 that the law is like a mirror.
ദൈവത്തിന്റെ വചനം യാക്കോബിന്റെ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നു, വചനം ഒരു മുഖക്കണ്ണാടി പോലെയാണെന്ന്.
When you see a mirror, you can see the dirt in your face, but that mirror cannot help you to clean that dirt.
നിങ്ങൾ മുഖക്കണ്ണാടിയിൽ നോക്കുമ്പോൾ നിങ്ങളുടെ മുഖത്തിരിക്കുന്നതായ ദേഹത്തെ നിങ്ങൾക്ക് കാണുവാൻ കഴിയും, എന്നാൽ കണ്ണാടി ഒരിക്കലും നിങ്ങളുടെ മുഖത്തെ ദേഹത്തെ കഴുകി കളയുന്നില്ല.
So the law could not help a man to overcome sin.
നിയമത്തിന് ഒരു മനുഷ്യന് പാപത്തെ ജയിക്കുവാനായിട്ട് ഒരിക്കലും സഹായിക്കാൻ കഴിയത്തില്ല. അവന്റെ പാപത്തെ കാണിച്ചു കൊടുക്കുവാൻ മാത്രമേ കഴിയുകയുള്ളൂ.
And another function of the law was to help man to see his helplessness against sin.
നിയമത്തിന്റെ മറ്റൊരു ഉദ്ദേശം മനുഷ്യനെ അവന്റെ നിസ്സഹായവും അവസ്ഥ വെളിവാക്കി കൊടുക്കുന്നതാണ്.
And for 1500 years God kept the Jews under the law to teach them you can never overcome sin.
1500 വർഷത്തോളം യഹൂദന്മാരെ നിയമത്തിന്റെ അടിയിലെ ദൈവം നിർത്തിയതിന്റെ ഉദ്ദേശം അവർക്ക് ഒരിക്കലും പാപത്തെ ജയിക്കുവാൻ കഴിയില്ല എന്ന് ബോധ്യം വരുവാൻ വേണ്ടിയാണ്.
Then Jesus came and brought the message of grace.
അപ്പോഴാണ് യേശു കർത്താവ് കടന്നു വന്നതും കൃപയുടെ സന്ദേശം അവർക്ക് പകർന്നു കൊടുത്തതും.
And today we also when we hear the message of victory over sin.
ഇന്ന് പാപത്തിന്റെ മേലുള്ളതായ ജയത്തിന്റേതായ ഒരു സന്ദേശം നാം കേൾക്കുമ്പോൾ
many of us are sincere, we want that victory in our life.
നമ്മൾ ആത്മാർത്ഥതയുള്ളവരും അങ്ങനെ പാപത്തിന്റെ മേൽ ഒരു ജയം നമ്മുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നവരുമാണ്.
We know we have to be witnesses for Jesus and we are sincere, we want to be witnesses for Christ.
നമുക്കറിയാം നാം യേശു കർത്താവിന്റെ സാക്ഷിയായിട്ട് നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും നിൽക്കേണ്ടവരാണെന്ന് നമ്മൾ ആഗ്രഹിക്കുകയും ചെയ്യുന്നു.
But we are not able to do it.
എന്നാൽ നമുക്കത് ചെയ്യുവാനായിട്ട് കഴിയുന്നില്ല.
We are like that lame man who tried for 38 years to jump into the pool of Bethesda in John chapter 5.
യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിലെ ബേസേല കുളക്കരയിൽ 38 വർഷമായിട്ട് കുളത്തിലേക്ക് പോകാനായിട്ട് ആഗ്രഹിച്ചു കിടന്നിരുന്ന ആ യോഗിയെ പോലെയാണ് നമ്മുടെ അവസ്ഥ.
Says the angel stirred the water and whoever jumped in first would get healed.
അവൻ പറയുന്നു, ഒരു മാരകം വന്നിട്ട് കുളം ഇളക്കുന്നു, ആദ്യമേ ആ കുളത്തിൽ ഇറങ്ങുന്ന ഒരു സൗഖ്യം പ്രാപിക്കുന്നു എന്ന്.
And this man must have tried so many times.
ഈ മനുഷ്യൻ അനേക പ്രാവശ്യം ശ്രമിച്ചതാണ്.
For 5 years he tried and he said, okay, I didn't make it, next year I'll make it.
4-5 വർഷം അവൻ പരിശ്രമിച്ചിട്ട് ഈ വർഷം എനിക്ക് കഴിഞ്ഞില്ല, അടുത്ത വർഷമെങ്കിലും ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ശ്രമിച്ചിരിക്കും.
Every time somebody else jumped in before him.
എന്നാൽ എല്ലാ പ്രാവശ്യവും അവന് മുൻപായി വേറെ ആരെങ്കിലും കുളത്തിൽ ചാടുന്നു.
And after 9 or 10 years he must have just given up hope.
ചിലപ്പോൾ 9-10 വർഷം കഴിഞ്ഞപ്പോൾ അവൻ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെടുത്തി അവൻ ശ്രമിക്കുന്നത് നിർത്തി കാണും.
Now I have a feeling that he must have just moved away from that poolside and said, there's no hope for me.
ഞാൻ വിചാരിക്കുന്നു അവൻ ആ കുളക്കരയിൽ നിന്നും മാറി എന്റെ പ്രതീക്ഷയെല്ലാം നഷ്ടപ്പെട്ട് എനിക്ക് ആശയ്ക്ക് വകയില്ല എന്ന് കരുതിക്കൊണ്ട് മാറി കിടന്നു
കാണുന്നു.
അങ്ങനെ അവൻ 38 വർഷങ്ങൾ അവിടെ കിടന്നു.
38
വർഷത്തിന്റെ ദൈർഘ്യം നിങ്ങൾക്ക് കാണുവാൻ കഴിയുമോ?
Long time he sat
there. എത്രയോ ദൈർഘ്യമേറിയ കാലഘട്ടം അവൻ അവിടെ ഇരുന്നു.
Then Jesus came.
അപ്പോൾ യേശു കർത്താവ് കടന്നു വന്നു.
And did for him what he could not do himself.
അവന് തന്നെത്താൻ ചെയ്യാൻ സാധിക്കാതിരുന്നതായ കാര്യം കർത്താവ് അവന് വേണ്ടി ചെയ്തു.
That's a picture of us.
അത് നമ്മുടെയും ഒരു ചിത്രമാണ്.
We also struggle like that.
നമ്മൾ അതേ വിധത്തിൽ തന്നെ നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു.
So many areas we struggle.
നമ്മുടെ ജീവിതത്തിലെ അനേക മേഖലകളിലും നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു.
And after some time we give up.
കുറെ സമയം കടന്നുപോയി കഴിയുമ്പോൾ നമ്മൾ നമ്മുടെ ആശ നഷ്ടപ്പെട്ടിട്ട് നമ്മൾ മാറ്റിവെക്കുന്നു.
I tried so many times. It's no use.
നമ്മൾ പറയും, ദൈവമേ ഞാൻ അനേക പ്രാവശ്യം പരിശ്രമിച്ചു എന്നാൽ ഒരു പ്രയോജനവുമില്ല.
I can't get it.
എനിക്ക് വിജയം നേടുവാനായിട്ട് കഴിയുന്നില്ല.
And that's the place where we are ready to receive the power of the Holy Spirit.
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രാപിക്കുവാൻ നാം തയ്യാറായിരിക്കുന്ന ഒരു പോയിന്റ് ആണ് അത്.
When we have come to the end of ourselves.
നമ്മുടെ സ്വയത്തിന്റേതായ അവസാനത്തിലേക്ക് നാം വന്നിരിക്കുന്ന ആ അവസ്ഥ.
I can't do it.
എനിക്ക് ഇത് ചെയ്യാൻ കഴിയില്ല എന്ന് നമ്മൾ ഏറ്റുപറയുന്നതായ സമയം.
And the example in John 21 where the disciples went fishing, we learned the same lesson.
യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ മത്സ്യബന്ധനത്തിൽ മീൻ പിടിക്കുന്നവർ പരാജയപ്പെട്ട അപ്പോസ്തലന്മാരെ ദൈവം പറയുന്നതും ഇതേ അവസ്ഥ തന്നെയാണ്.
They went and they tried and tried and tried to catch fish. They couldn't catch fish.
അവരെ മീൻ പിടിക്കാൻ വേണ്ടി വളരെയധികം ശ്രമിച്ചു ശ്രമിച്ചു രാത്രി മുഴുവൻ കഷ്ടപ്പെട്ടിട്ടും അവർക്ക് ഒന്നും കിട്ടിയില്ല.
That also is a picture of our trying to live for God, trying to serve Him.
ദൈവത്തിന് വേണ്ടി ദൈവത്തെ സേവിക്കാൻ വേണ്ടി നാം സ്വയത്തെ ശ്രമിക്കുന്നതിന്റെ പരിശ്രമിക്കുന്നതിന്റെ ഒരു ചിത്രമാണ് നമുക്ക് അവിടെയും കാണുവാൻ കഴിയുന്നത്.
It's a picture of life under the law.
നിയമത്തിന്റെ അടിയിലുള്ളതായ വിധേയപ്പെട്ടു നിൽക്കുന്ന ഒരു ജീവിതമാണ് അവിടെയും നമുക്ക് കാണുവാൻ കഴിയുന്നത്. അവിടെ നാം പരാജയപ്പെടുന്നു.
And I can imagine those disciples, when they went out in the evening at 6 o'clock, they must have thought within a couple of hours he'd catch some fish and come back.
വൈകുന്നേരം 6 മണിക്ക് മീൻ പിടിക്കുവാനായിട്ട് പോയ അപ്പോസ്തലന്മാർ ഒരുപക്ഷെ കല്ലിൽ കാണും 1-2 മണിക്കൂർ കൊണ്ട് ഞങ്ങൾക്ക് മത്സ്യം പിടിച്ചിട്ട് തിരിച്ചു വരാമെന്ന്.
എന്നാല്
8 മണി 10 മണി 12 മണി ഒരു മീനും അവർക്ക് കിട്ടിയില്ല.
By the time it came to about 4:30 in the morning, they must have given up all hope.
വെളുപ്പിനെ 4 മണി ആയപ്പോഴത്തേക്കും അവരുടെ എല്ലാ ആശയും നശിച്ചിരുന്നു, അവരെല്ലാം പ്രതീക്ഷയും ഉപേക്ഷിച്ചു.
That's when Jesus came.
That is അതാണ് കർത്താവായ യേശു കടന്നു വന്നതായ സമയം.
Why did he wait so long?
യേശു കർത്താവ് എന്തിനു വേണ്ടിയാണ് അത്രമാത്രം കാത്തിരുന്നത്?
He knew even the previous evening that they will never be able to catch it.
യേശു കർത്താവിന് വ്യക്തമായി അറിയാമായിരുന്നു ആ രാത്രികാലമോ സന്ധ്യാസമയമോ അവർക്ക് ഒരു മീൻ പോലും പിടിക്കാൻ കഴിയില്ല എന്ന്.
Then why did he wait till the morning?
എന്തുകൊണ്ടാണ് യേശു കർത്താവ് വെളുപ്പാഞ്ചാരം വരെയും കാത്തിരുന്നത്?
Because they still had some strength left in them.
കാരണം അവരുടെ ഉള്ളില് അവരുടേതായ ആ ശക്തി അപ്പോഴും നിലനിൽക്കുന്നുണ്ടായിരുന്നു.
They thought, we'll try once more.
അവർ വിചാരിച്ചു ഒരു പ്രാവശ്യം കൂടെ ഞാൻ ശ്രമിച്ചു നോക്കട്ടെ.
They tried.
എന്നിട്ട് അവർ പരിശ്രമിച്ചു.
Jesus waited. The reason Jesus was waiting was, he was waiting till all their strength is gone, and they said, we can't.
യേശു കർത്താവ് കാത്തിരുന്നതിന്റേതായ കാരണം അവരുടെ ശക്തി മുഴുവനും അസ്തമിച്ചിട്ട് ഞങ്ങൾക്ക് ഇനി കഴിയുകയില്ല എന്ന് അവർ ഏറ്റു പറയുന്നതായ ആ സമയത്തിന്
വേണ്ടിയാണ്.
ആ സമയത്താണ് യേശു കടന്നു വന്നത്.
And I find in our life also it's like that.
ഞാൻ കാണുന്നത് നമ്മുടെ ജീവിതത്തിലെ അവസ്ഥയും അങ്ങനെ തന്നെയാണ്.
I find the Lord has to teach me this lesson again and again and again in different areas.
ഞാൻ ഇത് കാണുന്നത് ദൈവം ഈ പാഠം തന്നെ എന്റെ ജീവിതത്തിലെ അനേക മേഖലകളിൽ എന്നെ വീണ്ടും വീണ്ടും പഠിപ്പിക്കേണ്ടിയിരിക്കുന്നു.
Not just in the matter of victory over sin.
പാപത്തിന്റെ മേലുള്ള ജയത്തിന്റേതായ മേഖലയിൽ മാത്രമല്ല,
various aspects of ministry.
ശുശ്രൂഷയുടെ വിവിധ മേഖലകളിലും ഇത് തന്നെ ബാധകമാണ്.
I think I can serve the Lord there, I can do that.
ഞാൻ പലപ്പോഴും വിചാരിക്കുന്നു ഈ കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ സാധിക്കും, മറ്റേ കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ സാധിക്കുമെന്ന്. ഞാൻ പരിശ്രമിക്കുകയും വീണ്ടും വീണ്ടും പരിശ്രമിക്കുകയും ചെയ്ത് പരാജയപ്പെടുന്നു.
Then when I come to the end of myself, say, Lord, I can't do it.
എന്റെ ശക്തിയുടെ അവസാനത്തിലേക്ക് ഞാൻ കടന്നു വരുമ്പോൾ ദൈവത്തോടെ പറയുന്നു, ദൈവമേ എനിക്ക് ചെയ്യാൻ കഴിയുന്നില്ല.
I'm ready to be equipped by him to do that job.
ദൈവത്തിന്റെ ശക്തി എന്നെ ആ വേല ചെയ്യാൻ വേണ്ടി ഉണർത്തുവാനുള്ള അവസ്ഥയിലേക്ക് എന്റെ ജീവിതം അപ്പോൾ എത്തിച്ചേരും.
So I find that God's work with us is always to reduce our strength till our strength comes to zero.
ദൈവത്തിന്റെ നമ്മോടുള്ളതായ പ്രവർത്തനം നമ്മുടെ ശക്തി കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് അത് പൂജ്യം നിലയിലേക്ക് വരുന്നത് വരെയുമാണ്.
So how long does that take?
അത് എത്രമാത്രം സമയമെടുക്കും?
It's like climbing down from a mountain.
അത് ഒരു പർവ്വതത്തിന് മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുന്നത് പോലെയാണ്.
How long does it take to climb from the top of a mountain to the foot of the mountain?
പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് നമ്മുടെ അടിവാരം വരെ ഇറങ്ങി വരണമെങ്കിൽ എത്ര സമയമെടുക്കും?
What's the answer?
എന്താണ് ഉത്തരം?
How many days, how many hours? Right, it depends on the height of the mountains. So how long does it take for God to bring you down to zero?
Depends
how strong you
are.
If you are a very strong person, it takes a long time. Most of us are quite strong.
നമ്മളെല്ലാവരും ശക്തിമാന്മാരായ വ്യക്തികളാണ്.
You don't believe it, ask your wife.
നിങ്ങളത് കരുതുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യയോട് ചോദിക്കുക.
Ask your husband, sister, they'll tell you.
സഹോദരിമാരെ ഭർത്താക്കന്മാരോട് ചോദിക്കുക.
You are quite strong.
നാമെല്ലാം ശക്തിയുള്ളവരാണ്.
God has to reduce us to become zero.
ആ ശക്തി പൂജ്യം വരെയും വരുന്നത് വരെയും കർത്താവ് കുറച്ചു കൊണ്ടുവരണം.
Sometimes we say, Lord, I'm so weak.
നമ്മൾ ചിലപ്പോൾ കർത്താവിനോട് പറയുന്നു, കർത്താവേ ഞാൻ വളരെ ക്ഷീണിതനാണോ?
നമ്മൾ
ക്ഷീണിതരല്ല, നമ്മൾ ശക്തിയുള്ളവരാണ്.
A person can't get victory over anger. He says, brother, I'm so weak, I fall into anger all the time.
കോപത്തിന്റെ മേലെ ജയം നേടാൻ കഴിയാത്ത ഒരു വ്യക്തി പറയും, ഞാൻ വളരെ ക്ഷീണിതനാണ്, ഞാൻ എപ്പോഴും കോപത്തിന് അടിമയായി പോകുന്നു.
You're too strong. That's why you can't get victory over anger.
കോപത്തിന് നീ അടിമയായി പോകുന്നതിന്റെ കാരണം നീ ക്ഷീണിതനായതുകൊണ്ടല്ല, നീ വളരെ ശക്തിയുള്ളവനായതുകൊണ്ടാണ്.
For example, here's a man who's sick in the hospital.
ഉദാഹരണമായിട്ട് ഒരു രോഗിയായ മനുഷ്യൻ ഹോസ്പിറ്റലിൽ കിടക്കുന്നു എന്ന് കരുതുക.
And he's complaining against the nurses and upset with the doctor and he's angry with everyone.
അവനെ ശുശ്രൂഷിക്കാൻ വരുന്ന ഡോക്ടറോടും നഴ്സുമാരോടും എല്ലാം ദേഷ്യപ്പെടുകയും അവരുമായി സഹകരിക്കാതെ പ്രവർത്തിക്കുകയും ചെയ്യുന്നു.
After 1 week, he's a little weaker.
ഒരാഴ്ച കഴിയുമ്പോൾ അവൻ കുറച്ച് ക്ഷീണിതനാകുന്നു.
Youth in his veins and nose and all, he's not shouting so much now.
അവന്റെ രക്തം ഊറ്റി വയ്ക്കുകയും ഗ്ലൂക്കോസ് ഊറ്റി വയ്ക്കുകയും ചെയ്യുമ്പോൾ അവന്റെ അസഹാസവും എതിർപ്പും എല്ലാം ഒത്തിരി കുറഞ്ഞു വരുന്നു.
Still complaining now.
എന്നാലും അവൻ പരാതിപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു.
You wait 1 more week and his voice has become weaker.
ഒരാഴ്ചയും കൂടെ നാം നോക്കിയിരുന്നു കഴിഞ്ഞാൽ അവന്റെ ശബ്ദമൊക്കെയും കുറഞ്ഞു വരുമോ, കുറച്ചുകൂടെ
ക്ഷീണിതനായിത്തീരും.
അവൻ എപ്പോഴാണ് അവൻ കോപിതനാകുന്നത്? അവൻ ശക്തിയുള്ളപ്പോഴാണോ അതോ അവൻ ക്ഷീണിതനായിത്തീരുമ്പോഴാണോ?
അവൻ ശക്തിയുള്ളപ്പോഴാണ്.
അതുകൊണ്ട് ഞാൻ വളരെ ക്ഷീണിതനാണ്, അതുകൊണ്ട് ഞാൻ കോപിച്ചു പോകുന്നു എന്ന് പറയരുത്.
You're so strong. That's why you lose your
strength.
One day that fellow died.
There's
no more
time.
You remember when Lazarus was sick and they sent a message to him saying, Lord, come quickly, he's dying.
നിങ്ങൾ ഓർക്കുന്നുവോ, ലാസർ രോഗിയായിരുന്നപ്പോൾ ലാസറിന്റെ സഹോദരിമാരെ യേശുക്കർത്താവിന്റെ സന്ദേശം അയച്ചു, അവൻ രോഗിയാണെന്ന് പെട്ടെന്ന് വരണമെന്ന്.
Jesus said, no, I shouldn't go now.
യേശുക്കർത്താവ് പറഞ്ഞു, ഞാനിപ്പോൾ പോകുവാനായിട്ട് കഴിയത്തില്ല.
Because he's still so strong.
കാരണം അവൻ ഇപ്പോഴും ശക്തിയുള്ളവനാണ്.
Same like in the fishing incident, he wouldn't go till they became absolutely weak.
ആ മീൻപിടുത്ത സംഭവത്തിൽ നാം കണ്ടതുപോലെ അവർ പൂർണ്ണമായും ക്ഷീണിതരാകുന്നതുവരെയും കർത്താവ് പോയില്ല.
When he like this became weaker, 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 finally died.
ലാസർ അങ്ങനെ ക്ഷീണിച്ച് 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 അവസാനം മരിച്ചു.
So he came down to zero.
അവന് ആ പൂജ്യം നിലയിലേക്ക് കടന്നു വന്നു.
And to make sure that he really reached zero, he waited 4 more days.
അവൻ പൂർണ്ണമായും മരിച്ചു എന്ന് ഉറപ്പുവരുത്താനായിട്ട് കർത്താവ് പിന്നെയും 4 ദിവസം കൂടെ കാത്തിരുന്നു.
Then he
came. അപ്പോൾ യേശു കടന്നു വന്നു.
Now do you understand why you're not getting victory so quickly?
എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു വിജയം കിട്ടാത്തതെന്ന് ഇപ്പോൾ മനസ്സിലായോ? ജീവിതത്തിന്റെ ഏത് മേഖലയിലും
Lord is waiting.
കർത്താവ് കാത്തിരിക്കുകയാണ് ചെയ്യുന്നത്.
Waiting for your strength to become zero. Where you stop complaining about other people.
നിങ്ങളുടെ ശക്തി പൂജ്യത്തിലേക്ക് വന്നിട്ട് മറ്റുള്ളവരെ പറ്റി പരാതി പറയുന്നത് നിർത്തുവാൻ വേണ്ടി കർത്താവ് കാത്തിരിക്കുകയാണ്.
You see yourself as the, like Paul said, the chief of sinners in the whole world.
തന്നെത്താൻ സ്വയം പാപികളെ പ്രധാനി എന്ന് കണ്ടെത്തുന്നതായ അവസ്ഥയിലേക്ക് കടന്നു വരുന്നതിനെയും കർത്താവ് കാത്തിരിക്കുന്നു.
See yourself like Paul said in Ephesians 3:8 as the least of all the believers in the world.
അപ്പോസ്തല പ്രവൃത്തികളുടെ 3-ാം അധ്യായത്തിലെ 8-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുന്ന പോലെ ഞാൻ എല്ലാ വിശ്വാസികളിലും ഏറ്റവും ചെറിയവൻ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് കടന്നു വരുന്നതിനെയും കർത്താവ് കാത്തിരിക്കുന്നു.
See what it says in Ephesians 3.
എഫേസ്യരുടെ 3-ാം അധ്യായത്തിൽ എന്താണ് പറയുന്നതെന്ന് നോക്കാം.
Verse
8.
To me, the very least of all saints, this grace was given to preach to the Gentiles the unfathomable riches of Christ.
സകല വിശുദ്ധന്മാരിലും ഏറ്റവും ചെറിയവനായ എനിക്ക് ജാതികളോട് ക്രിസ്തുവിന്റെ അപ്രമേയ ധനത്തെ കുറിച്ച് പ്രസംഗിപ്പാനും സകലവും സൃഷ്ടിച്ച ദൈവത്തിന്റെ അനാദികാലം മുതൽ മറഞ്ഞു കിടക്കുന്ന മർമ്മത്തിന്റെ വ്യവസ്ഥ എന്നതെന്ന് എല്ലാവർക്കും പ്രകാശിപ്പാനുമായി കൃപ നൽകിയിരിക്കുന്നു.
To whom did God give grace?
ദൈവം ആർക്കാണ് കൃപ കൊടുത്തിരിക്കുന്നത്? ഈ വാക്യം അനുസരിച്ച്
to the one who felt he was the least of all the saints.
സകല വിശുദ്ധന്മാരിലും ഏറ്റവും ചെറിയവൻ എന്ന് തോന്നിയവന്.
Now, we may all have a false humility which says, yeah, I'm all nobody, I'm just a person.
നമുക്കൊക്കെയും വളരെ വ്യാജമായ ഒരു താഴ്മയുണ്ട്, അതിലൂടെ നാമോ എല്ലാ വിശുദ്ധന്മാരിലും ഏറ്റവും താഴ്ന്നവൻ എന്ന് നമ്മൾ പറയും.
We don't really believe it.
നമ്മൾ ശരിക്കും അത് വിശ്വസിക്കുന്നില്ല.
പോൾ റിയലി ബിലീവ്ഡ്.
എന്നാൽ പൗലോസ് തീർച്ചയായും വിശ്വസിച്ചിരുന്നു.
ഹി ഡിഡ്ന്റ് ബിലീവ് ദി ഹോളി സ്പിരിറ്റ് വിൽ നോട്ട് പുട്ട് ഇറ്റ് ഇൻ സ്ക്രിപ്ചർ.
അവൻ അങ്ങനെ വിശ്വസിച്ചിരുന്നില്ലെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ വചനത്തിൽ അങ്ങനെ രേഖപ്പെടുത്തുകയില്ലായിരുന്നു.
Who was the greatest apostle? In his heart, he believed that he was the least of all the believers.
അപ്പോസ്തലന്മാരിൽ ഏറ്റവും ഉന്നതനായിരുന്നു അവൻ. അവന്റെ ഹൃദയത്തിൽ വിശ്വസിച്ചിരുന്നത് എല്ലാ വിശ്വാസികളിലും ഏറ്റവും
ചെറിയവനാണെന്നാണ്.
അവൻ മനസ്സിലാക്കി അവൻ ചിന്തിച്ചിരുന്നത് മറ്റുള്ള എല്ലാവരും എന്നെക്കാളും
ഉത്തമന്മാരാണെന്നാണ്.
ഒരു സമയത്ത് അവൻ ലോകത്തിലെ ഏറ്റവും വലിയ ഭാവിയാണെന്ന് അവൻ മനസ്സിലാക്കി.
God grace more than anybody else.
ആ മനുഷ്യനെ ദൈവം മറ്റുള്ള എല്ലാവരെക്കാളും അധികമായിട്ട് കൃപ കൊടുത്തു. എന്താണ് അത് നമ്മെ പഠിപ്പിക്കുന്നത്? ഒരു കാര്യം, ദൈവം താഴ്മയുള്ളവർക്ക് കൃപ നൽകുന്നു എന്നാണ്.
പ്രിയപ്പെട്ട
സഹോദരി സഹോദരന്മാരെ, നിങ്ങളോട് എല്ലാവരോടും ഞാൻ ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു.
Have you ever in your life felt that you are the least of all the believers in the world?
നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രാവശ്യം ലോകത്തിലുള്ള എല്ലാ വിശ്വാസികളിലും ഏറ്റവും താഴ്ന്നവനാണ് നിങ്ങളെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? സത്യസന്ധതയോടെ മറുപടി
പറയുക.
ഒരു വ്യാജമായ കൊള്ളയായ താഴ്മയോടെ അല്ല, നിങ്ങളുടെ ഹൃദയത്തിൽ അങ്ങനെ ഒരു ബോധ്യം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ?
If you come into God's presence, really into God's presence, you feel like that many times.
നിങ്ങളെ വാസ്തവമായി ദൈവത്തിന്റെ സാന്നിധ്യത്തിലേക്ക് കടന്നു വരുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ആ ഒരു ബോധം നിങ്ങൾക്കുണ്ടാകും.
Whenever you come,
എപ്പോഴും നിങ്ങൾ കടന്നു വന്നാലും,
at least sometimes you must feel like that.
ചിലപ്പോഴെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ആ ഒരു ബോധ്യം, ആ ഒരു അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണം.
God's presence is so holy.
ദൈവത്തിന്റെ സാന്നിധ്യം അത്ര പരിശുദ്ധിയേറിയതാണ്.
When we come into His presence, we feel so rotten.
ആ ദൈവത്തിന്റെ സാന്നിധ്യത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ നാം അത്ര മോശമാണ് എന്നുള്ളതായി യാഥാർത്ഥ്യം നാം മനസ്സിലാക്കും.
You know, when Job saw God, he said, till now I only heard about you, now I'm seeing you with my eyes.
ജോബ് ദൈവത്തെ കണ്ടപ്പോൾ പറഞ്ഞു, ഇതുവരെയും ഞാൻ നിന്നെ പറ്റി കേട്ടിട്ടേ ഉള്ളൂ, എന്നാൽ ഇപ്പോൾ എന്റെ കണ്ണുകൊണ്ട് ഞാൻ കാണുന്നു.
I repent in dust and ashes.
ഞാൻ പൊടിയിലും ചാരത്തിലും ഇരുന്നു കൊണ്ട് പശ്ചാത്തപിക്കുന്നു.
ജോബ് 42.
ജോബിന്റെ പുസ്തകം 42 അധ്യായത്തിൽ അങ്ങനെയാണ് ജോബ് പറയുന്നത്.
Isaiah was the holiest man of his time.
യെശയ്യാ പ്രവാചകൻ ജീവിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ അന്നത്തെ ഏറ്റവും വിശുദ്ധിയുള്ളതായ മനുഷ്യനായിരുന്നു.
When he came into God's presence,
ദൈവത്തിന്റെ സാന്നിധ്യത്തിലേക്ക് അവൻ കടന്നു വന്നപ്പോൾ, അവൻ പറഞ്ഞു, ഞാൻ പാപിയായ മനുഷ്യനാണ്, വ്യാജമായ ആദരമുള്ള അതിന്റെ മധ്യത്തിൽ ഞാൻ വസിക്കുന്നു.
Was convicted about himself.
അവൻ തന്നെ പറ്റി തന്നെ അവന് ബോധ്യമുണ്ടായി.
And one of the greatest examples is John the Apostle.
യോഹന്നാൻ അപ്പോസ്തലന് ഇതിന് വലിയൊരു ഉദാഹരണമാണ്.
Chapter Revelation 1, when he was 95 years old.
വെളിപ്പാട് പുസ്തകം ഒന്നാം അധ്യായത്തിൽ അദ്ദേഹത്തിന് 95 വയസ്സുള്ളപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറയുന്നു.
After he had walked with Jesus for 65 years,
65 വർഷക്കാലത്തോളം യേശുക്രിസ്തുവിനോട് കൂടെ നടന്നതിന് ശേഷം,
he had leaned upon Jesus' breast at the last supper.
അന്ത്യകാല സമയത്ത് യേശുക്രിസ്തുവിന്റെ മാറുടത്തിൽ ചാരിയാണ് അവൻ കിടന്നിരുന്നത്.
He sees the same Jesus at the age of 95.
ആ യേശുക്രിസ്തുവിനെ തന്നെ അവന്റെ 95-ാമത്തെ വയസ്സിലും അവൻ കാണുന്നു.
And he says, he fell at his feet like a dead man.
അവന്റെ പാദത്തിങ്ങൾ ഒരു മരിച്ചവനെ പോലെ കിടന്നുവെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നു.
Oh God, I'm so unholy.
ദൈവമേ, ഞാൻ ഇത്ര വിശുദ്ധിയില്ലാത്തവനാണെന്ന് അവിടെ ഏറ്റു പറയുന്നു.
You know, that's the experience of any man who comes into God's presence.
വാസ്തവമായി ദൈവസാന്നിധ്യത്തിലേക്ക് കടന്നു വരുന്ന എല്ലാ മനുഷ്യരുടെയും അനുഭവം അതാണ്.
You know, when we feel we are better than others,
നാം എപ്പോഴാണ് മറ്റുള്ളവരെക്കാളും മെച്ചമുള്ളവനാണെന്ന് നമുക്ക് തോന്നുന്നത്?
We are far away from God.
ദൈവത്തിൽ നിന്ന് ഏറ്റവും അകന്ന് നാം ആയിരിക്കുമ്പോൾ,
when is it we look down upon others?
നാം എപ്പോഴാണ് നമ്മൾ മറ്റുള്ളവരിലേക്ക് കുനിഞ്ഞു നോക്കുന്നത്?
We are far away from God.
ദൈവത്തിൽ നിന്ന് ഏറ്റവും അകന്ന് നിൽക്കുമ്പോൾ,
when is it we begin to congratulate ourselves for our spiritual growth and development and the work God has done through us?
നമ്മുടെ ആത്മീയ വളർച്ചയും നാം ചെയ്യുന്ന ദൈവവേലയും പറ്റിയൊക്കെ നാം എപ്പോഴാണ് പ്രശംസിക്കുന്നത്? ദൈവത്തിൽ നിന്ന് നാം ഏറ്റവും അകന്നായിരിക്കുമ്പോൾ,
done something for the Lord in my town, I have done something for building the body of Christ.
നിങ്ങൾ ചിലരൊക്കെയും ചിന്തിക്കുന്നതാണ് എന്റെ നഗരത്തിൽ ഞാൻ പാർത്തു നടത്തി ഞാൻ ദൈവത്തിന് വേണ്ടി ചിലരൊക്കെയും ചെയ്തു ദൈവത്തിന്റെ സഭയെ പണിയുവാനായിട്ട് എനിക്ക് സാധിച്ചു
എന്നൊക്കെയും
ഇങ്ങനെയുള്ളതായ വിചാരങ്ങൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ കടന്നു വരാറുണ്ട്. ഇത് നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്നത് നാം ദൈവത്തിൽ ഏറ്റവും അകന്നായിരിക്കുമ്പോഴാണ്. ദൈവത്തോട് നാം അടുത്തു വരുമ്പോൾ ഇങ്ങനെയുള്ളതായ വിചാരങ്ങളെ നമ്മുടെ ചിന്തകളിൽ നിന്ന് അകന്നു പോകുന്നു.
അതിൽ
നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്ന ദൈവത്തോട് അടുത്തിരിക്കുന്നുവോ അതോ ദൈവത്തോട് അകലെയാണോ എന്ന്.
When your sisters think that all the problem is with your husband and not with you.
സഹോദരിമാരെ, ഈ പ്രശ്നങ്ങളുടെ എല്ലാം കാരണം എന്റെ ഭർത്താവാണെന്ന് ചിന്തിക്കുമ്പോൾ, ഞാനല്ല എന്ന് ചിന്തിക്കുമ്പോൾ,
അതാണ്
ദൈവത്തിൽ നിന്ന് നിങ്ങൾ ഏറ്റവും അകലെയായിരിക്കുന്ന.
When you brothers feel that the problem is all with your wife and not with you.
സഹോദരിമാരെ, നിങ്ങളുടെ ഭാര്യയിലാണ് എല്ലാം കുറ്റവും കാണുന്നത് ആയ അവസ്ഥയിലേ, അതാണ് നിങ്ങൾ ദൈവത്തിൽ നിന്ന് ഏറ്റവും അകന്നിരിക്കുന്ന
അവസ്ഥ.
ദൈവത്തോട് നിങ്ങൾ അടുത്തു വരുമ്പോൾ,
even if you are as holy as John was at the age of 95,
യോ അപ്പോസ്തലനായ യോഹന്നാൻ 98-ാമത്തെ വയസ്സിൽ ആ ആയിരുന്ന അതേ വിശുദ്ധിയിൽ തന്നെ ആയിരിക്കുന്നെങ്കിലും,
John had established many churches and written scripture and healed the sick and raised the dead and everything.
ഞാൻ മനസ്സിലാക്കുന്നത് യോഹന്നാൻ അപ്പോസ്തലന് അനേക സഭകൾ സ്ഥാപിക്കുകയും അനേകരെ സൗഖ്യമാക്കുകയും അനേക സ്ഥലങ്ങളിൽ സുവിശേഷം അറിയിക്കുകയും സൗവണിയും ഒക്കെ ചെയ്തിട്ടുണ്ട്.
Even such a man,
അങ്ങനെയുള്ളതായ ഒരു മനുഷ്യൻ, അവനൊരു മനുഷ്യനെ പോലെ യേശുവിന്റെ പാദത്തിൽ
വീണു.
ദൈവം അവനെ സ്പർശിക്കുകയും അവന് ശക്തി പകർന്നു കൊടുക്കുകയും ചെയ്തു.
That is how we receive the genuine power of the Holy Spirit.
അങ്ങനെയാണ് നാം യഥാർത്ഥമായ പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രാപിക്കുന്നത്.
There's a lot of counterfeit empowering of the Holy Spirit nowadays.
വ്യാജമായ പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രാപിക്കല് അനേകമായിട്ട് ലോകത്തിൽ എല്ലായിടത്തും ഉണ്ട്.
After they are empowered, they feel very important.
അവര് ആ ശക്തി പ്രാപിച്ചു കഴിയുമ്പോൾ ഞാൻ വളരെ പ്രാധാന്യമുള്ളവനെന്ന് അവർക്ക് തോന്നുന്നു.
How can that be the Holy Spirit?
അതെങ്ങനെയാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാകുന്നത്?
The Holy Spirit is the Spirit of Jesus Christ.
പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് യേശു കർത്താവിന്റെ ആത്മാവ് തന്നെയാണ്.
Jesus never felt he was a very important person.
യേശു കർത്താവ് തന്റെ ജീവിതത്തിൽ താൻ ഏറ്റവും പ്രധാനപ്പെട്ട മനുഷ്യനാണെന്ന് ഒരിക്കലും ചിന്തിച്ചിട്ടില്ല.
He always felt he was a servant.
അവനൊരു ദാസനാണെന്നാണ് എപ്പോഴും യേശു കർത്താവ് പറഞ്ഞിരുന്നത്.
He never talked of himself even as God.
ഞാൻ ദൈവമാണെന്ന് യേശു കർത്താവ് അങ്ങനെ പറഞ്ഞിട്ടില്ല. അവൻ ദൈവമായിരുന്നു.
But he said, he always said, I'm always son of God.
ഞാനൊരു നിങ്ങളുടെ സേവകനാണെന്നാണ് കർത്താവ് പറഞ്ഞത്. ആ ഞാൻ മനുഷ്യപുത്രനാണെന്നാണ് കർത്താവ് പറഞ്ഞിരുന്നത്. എന്താണ് അതിന്റെ
അർത്ഥം?
ഞാനൊരു സാധാരണ മനുഷ്യനാണ് എന്നാണ്. യേശു ഒരു സാധാരണ മനുഷ്യനായിരുന്നു, അത് ശരിയാണോ? അവൻ ദൈവമായിരുന്നു.
എന്നാൽ
യേശു കർത്താവ് എന്നാണ് തന്നെ പറ്റി തന്നെ പറഞ്ഞത്. ഞാനൊരു സാധാരണ മനുഷ്യനാണ്.
That is even more wonderful than Paul saying, I am the chief of sinners.
യേശു പൗലോസ് താൻ പാപികളിൽ പ്രധാനിയാണെന്ന് പറയുന്നതിലും എത്രയോ അനുഗ്രഹിക്കപ്പെട്ടതായ കാര്യമാണത്.
He who was God when he came to earth, he said, I am an ordinary man.
ദൈവമായവൻ അവൻ ഭൂമിയിലേക്ക് കടന്നു വന്നപ്പോൾ പറഞ്ഞു, ഞാനൊരു സാധാരണ മനുഷ്യനാണെന്ന്.
I tell you, the more I look at Jesus, the more I am ashamed of myself.
ഞാൻ നിങ്ങളോട് പറയട്ടെ, ഞാൻ ഏറ്റവും കൂടുതലായിട്ട് യേശുവിലേക്ക് നോക്കുമ്പോൾ എന്നെ പറ്റി തന്നെ ഞാൻ ലജ്ജിച്ചു പോകുന്നു.
സോ മച്ച് പ്രൈഡ് ഇൻ മൈ സെൽഫ്.
എന്റെ ഹൃദയത്തിലും ജീവിതത്തിലും അത്രയധികം അഹങ്കാരം ഞാൻ കാണുന്നു.
സോ മച്ച് കറപ്ഷൻ റോട്ടൻനെസ് ഇൻ മൈ ഫ്ലഷ്.
എന്റെ ജഡത്തില് അത്രമാത്രം പാപവും പാപത്തിന്റെ ശക്തികളും ഞാൻ അപ്പോൾ കാണുന്നു.
ഐ കാൻ അണ്ടർസ്റ്റാൻഡ് ഹൗ പോൾ ഫെൽറ്റ്.
പൗലോസ് എങ്ങനെയാണ് അങ്ങനെ അനുഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും.
പോൾ വൺ സെഡ് about himself in Romans 7. Verse 24. He said, oh, wretched man that I am.
അയ്യോ ഞാൻ അനിഷ്ട മനുഷ്യൻ എന്ന് അവൻ പറയുന്നു അവിടെ.
How did he feel like that?
അങ്ങനെ പൗലോസ് എങ്ങനെയാണ് തോന്നുവാൻ കാരണമായത്?
You know how Paul lived in his unconverted day?
താൻ വീണ്ടും ജനിക്കുന്നതിന് മുൻപ് എങ്ങനെയാണ് ജീവിച്ചിരുന്നതെന്ന് അറിയാമോ?
അവന്
ഒരു വ്യഭിചാരിയായ മനുഷ്യനോ അവന് പിടിച്ചുപറിക്കാരനോ മോഷ്ടാവായ മനുഷ്യനായിരുന്നില്ല.
He once told a high priest from my childhood, I live with a good conscience till today. He said, with a perfectly good conscience, he said in Acts 23:1.
I can't say that
from my childhood I have lived with a perfectly good conscience in today.
എന്റെ ചെറുപ്പകാലം മുതലേ ഒരു ശുദ്ധമായ മനസാക്ഷിയോടുകൂടെ ഞാൻ ജീവിച്ചുവെന്ന് എനിക്ക് പറയാൻ
കഴിയും. When he saw Jesus,
എന്നാൽ അവൻ യേശുവിനെ കണ്ടപ്പോൾ,
he came close to Jesus,
യേശു കർത്താവിനോട് അടുത്ത് വന്നപ്പോൾ,
he so loved
him. അവന്റെ ജീവിതം എത്രയോ പരിതാപകരമാണെന്ന് അവൻ മനസ്സിലാക്കി.
When he stood before the high priest, he could say, I have lived with a good conscience.
അവൻ മഹാപുരോഹിതന്റെ മുന്നിൽ നിന്നപ്പോൾ അവന് പറയാൻ സാധിച്ചു എനിക്ക് ശുദ്ധമായ
മനസ്സാക്ഷിയുണ്ട്.
എന്നാൽ യേശു കർത്താവിന്റെ മുന്നിൽ അവൻ നിന്നപ്പോൾ ഞാൻ ഭാവിയുടെ പ്രധാനിയാണെന്ന് ഞാനൊരു അരിഷ്ട മനുഷ്യനെന്ന്
പറഞ്ഞു.
എല്ലാ വിശുദ്ധന്മാരുടെ ഏറ്റവും ചെറിയവൻ എന്ന് പറഞ്ഞു.
That's what happens when we come into the presence of the Lord.
ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നാം കടന്നു വരുമ്പോൾ അതാണ് ഉണ്ടാവുക.
So we see, the farther away we are from God, the more important we feel we are.
നാം ദൈവത്തിൽ നിന്ന് ഏറ്റവും അകന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതം ഏറ്റവും പ്രാധാന്യമുള്ള ജീവിതമായിട്ട് നമുക്ക് തോന്നും.
The closer we come to God, the more rotten we feel about ourselves.
ദൈവത്തോട് നാം ഏറ്റവും അടുത്ത് വരുമ്പോൾ നാം ഏറ്റവും അനിശ്ചനായ മനുഷ്യനാണെന്നുള്ള ബോധം
നമുക്ക് വരും. To a zero point, we must learn to live before God.
ആ പുതിയ അവസ്ഥയിലേക്ക് നാം കടന്നു വന്നാൽ മാത്രമേ ദൈവത്തിന്റെ സന്നിധി.
To come to that zero point, we have to learn to live before God's face.
ആ പുതിയ അവസ്ഥയിലേക്ക് കടന്നു വരണമെങ്കിൽ ദൈവത്തിന്റെ കൺമുൻപിൽ ജീവിക്കുന്നതായ അനുഭവത്തിലേക്ക് നാം വരണം.
That's the way.
അതാണ് വഴി.
You can't come to that zero point by listening to messages.
മെസ്സേജുകൾ പ്രസംഗങ്ങൾ കേട്ടുകൊണ്ട് നിങ്ങൾക്ക് ആ പുതിയ അവസ്ഥയിലേക്ക് കടന്നു വരാൻ കഴിയത്തില്ല.
We can hear so many messages and we can think, now I know so much.
അനേക പ്രസംഗങ്ങൾ കേട്ടിട്ട് എനിക്ക് അനേക കാര്യങ്ങൾ അറിയാമെന്നോ നമുക്ക് കരുതാൻ കഴിയും.
I feel that's what happens to a lot of people in the meetings.
യോഗങ്ങളിലേക്ക് കടന്നു വരുന്ന അനേക മനുഷ്യർക്ക് അതാണ് സംഭവിക്കുന്നത്.
They don't come into the Lord's presence. They come to hear a message.
അവരെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുന്നില്ല, അവർ പ്രസംഗം കേൾക്കുവാൻ വേണ്ടിയാണ് വരുന്നത്.
The end of a message, if you feel, oh, now I've learned something today.
ആ പ്രസംഗം അവസാനിക്കുമ്പോൾ അവർ സന്തോഷിക്കും, ഞാൻ ഇന്ന് ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നു.
Then we have failed.
അപ്പോൾ നാം പരാജയപ്പെട്ടു പോകുന്നു.
But at the end of the meeting, if you feel a sense of the Lord's presence and you feel, oh, you are nothing.
ആ പ്രസംഗത്തിന്റെ അവസാനം ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുകയും ഞാൻ ഒന്നുമല്ല എന്ന് മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ,
then the message is accomplished its purpose.
അപ്പോഴാണ് ആ പ്രസംഗം നിന്റെ ജീവിതത്തിലെ ഫലം പുറപ്പെടുവിക്കാനായിട്ട് തുടങ്ങുന്നത്.
Every man who came into God's presence felt he is nothing.
ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു വന്ന എല്ലാ മനുഷ്യരും അവൻ ഒന്നുമല്ല എന്നുള്ള യാഥാർത്ഥ്യം അവൻ മനസ്സിലാക്കി.
That is how you and I should live every day of our life.
നമ്മുടെ ജീവിതത്തിൽ എല്ലാ ദിവസവും നാം ആവശ്യത്തിലാണ് ജീവിക്കേണ്ടത്.
Recognizing that we are nothing.
നാം ഒന്നുമല്ല എന്നുള്ള യാഥാർത്ഥ്യം നാം അറിഞ്ഞുകൊണ്ടും ഏറ്റുപറഞ്ഞുകൊണ്ട്.
That's how Paul lived.
അങ്ങനെയാണ് പൗലോസ് ജീവിച്ചത്.
That is the reason why the grace of God was operating in his life continuous.
പൗലോസിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ കൃപ അത്ര അധികമായി വ്യാപരിക്കുവാനുണ്ടായതായ കാരണം അതാണ്.
It's very difficult for God to bless us.
നിങ്ങൾക്കറിയാമോ, നമ്മെ അനുഗ്രഹിക്കുക എന്നുള്ളത് ദൈവത്തിന് വളരെ പ്രയാസകരമായ ഒരു കാര്യമാണ്.
Why is it difficult?
എന്തുകൊണ്ടാണ് ഇത് പ്രയാസകരമായ കാര്യമാകുന്നത്?
Because when he blesses us, our head becomes big.
കാരണം ദൈവം നമ്മെ അനുഗ്രഹിക്കുമ്പോൾ നമ്മുടെ തല വളരെ വലുതായിട്ട് തീരുന്നു.
We begin to think we are very important.
നമ്മൾ വളരെ പ്രാധാന്യമുള്ള വ്യക്തിയാണെന്ന് നമ്മൾ ചിന്തിക്കുവാൻ തുടങ്ങുന്നു.
And then God has to resist us.
അപ്പോൾ ദൈവം നമ്മോട് എതിർക്കേണ്ടതായ ആവശ്യം വരുന്നു.
That's why it's very difficult for God to bless a man, because he becomes proud.
അതുകൊണ്ടാണ് ദൈവത്തിന് ഒരു മനുഷ്യനെ അനുഗ്രഹിക്കുവാനായിട്ട് വളരെ പ്രയാസമുള്ളത്. അവൻ കൂടുതൽ കൂടുതൽ അഹങ്കാരിയായിട്ട് മാറുന്നു.
God wants to bless you.
ദൈവം നമ്മെ അനുഗ്രഹിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു.
But if his blessing you makes you proud, then God has to humble you.
ആ അനുഗ്രഹം നിന്റെ ജീവിതത്തിൽ അഹങ്കാരമാണ് കൊണ്ടുവരുന്നതെങ്കിൽ ദൈവം നിന്നെ താഴ്മയുള്ളവനായിട്ട് എളിമയുള്ളവനായിട്ട് മാറ്റണം.
So many things in the spiritual life that can make us proud.
ആത്മീയ ജീവിതത്തിലെ അനേക കാര്യങ്ങൾക്ക് നമ്മെ അഹങ്കാരിയായിട്ട് മാറ്റുവാൻ കഴിയും.
God gives us light more than other people.
ദൈവം മറ്റുള്ളവരെക്കാൾ അധികമായി നമുക്ക് വെളിച്ചം പകർന്നു വരുമ്പോൾ,
when he uses us,
നമ്മെ ദൈവം ഉപയോഗിക്കുമ്പോൾ,
when he gives us revelation,
ദൈവം നമുക്ക് വെളിപ്പാടുകൾ തരുമ്പോൾ,
when he uses us to build the body of Christ,
കർത്താവിന്റെ ശരീരമാകുന്ന സഭയെ പണിയുവാൻ വേണ്ടി ദൈവം നമ്മെ ഉപയോഗിക്കുമ്പോൾ,
when it goes well in our personal life,
നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും കാര്യങ്ങളൊക്കെ നന്നായിട്ട് പോകുമ്പോൾ
കോപത്തിന്റെ
മേലും തെറ്റായ ചിന്തകളുടെ മേലും നമ്മൾ ജയം പ്രാപിക്കുമ്പോൾ
നമ്മുടെ
കുഞ്ഞുങ്ങളെ ദൈവത്തിന് ഹിതകരമായ വിധത്തിൽ വളർത്തി കൊണ്ടുവരുവാൻ കഴിയുമ്പോൾ
ഓൾ ദീസ് തിങ്സ് മേക്ക് us feel I have done a good job.
ഇതെല്ലാം ഞാനൊരു നല്ല കാര്യം ചെയ്തു എന്ന് ചിന്തിക്കുവാനും ആ ഒരു നിഗമനത്തിലെത്തുവാനും നമ്മെ ഇടയാക്കി കൊടുക്കുന്നു. Without thinking about it, automatically comes into our mind. നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കാതെ തന്നെ ആ ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നു. And we don't throw it out immediately. നമ്മൾ ആ ചിന്തയെ അപ്പോൾ തന്നെ നീക്കി കളയുന്നില്ല.
Like a sweet put in our mouth, we suck on that thought and enjoy it.
നമ്മുടെ വായിൽ ഇപ്പതായ ഒരു മധുരം നുണയുന്നത് പോലെ ആ ചിന്ത നമ്മൾ ആസ്വദിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിലായിരിക്കും. അത് നമ്മെ കൂടുതൽ കൂടുതൽ നേടിച്ചുകൊണ്ടിരുന്നു.
God has to take away his grace because we become proud.
അപ്പോൾ ദൈവത്തിന് തന്റെ കൃപ നമ്മൾ നിന്ന് എടുത്തു കളയേണ്ടതായ ആവശ്യമുണ്ട്. കാരണം നാം അഹങ്കാരിയായി മാറുന്നു.
Jesus grace to the humble.
കാരണം ദൈവം കൃപ കൊടുക്കുന്നത് താഴ്മയുള്ളവർക്കാണ്.
And so that's why I said it's very difficult for God to bless us.
അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മെ അനുഗ്രഹിക്കാൻ ദൈവത്തിന് വളരെ പ്രയാസകരമാണെന്ന്.
Not only us, even the apostles Paul.
നമ്മെ മാത്രമല്ല അപ്പോസ്തലനായ പൗലോസിനെ പോലും.
Read in 2 Corinthians 12.
കൊരിന്ത്യർക്കെതിരെ 2:12 നാം ഇങ്ങനെ വായിക്കുന്നു.
How Paul has such tremendous revelations.
പൗലോസിന് വളരെ അത്ഭുതകരമായ വെളിപ്പാടുകൾ ദൈവത്തിൽ നിന്ന് ലഭിച്ചിരുന്നു.
He was taken up to heaven.
അവനെ ദൈവം സ്വർഗത്തിലേക്ക് എടുത്തിരുന്നു.
He heard what is going on in heaven.
സ്വർഗത്തിൽ എന്താണ് നടക്കുന്നതെന്നൊക്കെയും അവൻ കേൾക്കുവാനിടയായി.
Can you imagine if you had an experience like that?
നിങ്ങൾക്ക് ചിന്തിക്കുവാനായിട്ട് കഴിയുമോ നിങ്ങൾക്ക് അങ്ങനെ ഒരു അനുഭവം
ഉണ്ടാകുന്നു? എന്നിട്ടും
പൗലോസ് വളരെ എളിമയുള്ളവനായിരുന്നു. 14 വർഷക്കാലം അവൻ ആരോടും അത് മിണ്ടിയില്ല.
Even now when he says it, he says, I can't tell you what I saw. I cannot speak about it.
ഇപ്പോൾ 14 വർഷത്തിന് ശേഷം അവൻ പറയുമ്പോൾ അവൻ പറയുന്നു, എനിക്ക് എല്ലാ കാര്യങ്ങളും നിങ്ങളോട് പറയാൻ കഴിയത്തില്ല എന്ന്.
He was in danger of becoming proud.
അവന് അഹങ്കാരിയായി മാറുന്നതായ ഒരു അപകടത്തിന്റെ വക്കിലാണ് നിന്നിരുന്നത്.
Because of the tremendous revelations God had given him.
അവനിക്കിരുന്ന വെളിപ്പാടുകളുടെ ആധിക്യത്താല്.
It says in 2 Corinthians 12:7.
കൊരിന്ത്യർക്കെഴുതിയ 2:7 ഇങ്ങനെ പറയുന്നു.
To keep him from exalting himself, God gave him a thorn in the flesh.
വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ അതിയായി നിഗളിച്ചു പോകാതിരിക്കാൻ എനിക്ക് ജനത്തിന്മേൽ ഒരു ശൂലം തന്നിരിക്കുന്നു എന്ന് പറയുന്നു.
Messenger of Satan to buffet him.
ഒരു പിശാചിന്റെ ദൂതൻ എന്നെ കുത്തിക്കൊണ്ടിരിക്കുവാനായി ദൈവം അനുവദിച്ചു എന്ന് പറയുന്നു.
And that was to keep him from exalting himself.
തന്നെത്താൻ ഉയർത്താതിരിക്കുന്നതിന് വേണ്ടി ദൈവം സൂക്ഷിച്ചത് എന്ന് അവിടെ പറയുന്നു.
And he prayed 3 times, Lord, take this away from me.
കർത്താവിനോട് 3 പ്രാവശ്യം പ്രാർത്ഥിച്ചു, കർത്താവേ ഈ ശൂലം എന്നിൽ നിന്ന് നീക്കണമേ എന്ന്.
Lord said no.
എന്നാൽ കർത്താവ് പറഞ്ഞു, അതിന്റെ ആവശ്യമില്ല. എന്തുകൊണ്ടാണ്?
Your son has a thorn got into his body and says, Daddy, take it away. Will you take it away?
നിങ്ങളുടെ മകന്റെ ശരീരത്തിൽ ഒരു മുള്ള ഒരു ശൂലം കയറിയിരിക്കുന്നു, അത് എടുത്തു കളയാൻ അവൻ നിങ്ങളോട് പറയുമ്പോൾ പിതാവായി നിങ്ങൾ എന്ത് ചെയ്യും?
Does he have to ask 3 times?
അവനെ 3 പ്രാവശ്യം നിങ്ങളോട് ചോദിക്കേണ്ടതായ ആവശ്യമുണ്ടോ?
Even after the 3rd time, you don't take it.
മൂന്നാമത്തെ പ്രാവശ്യം ചോദിച്ചിട്ടും നിങ്ങൾ എടുത്തിട്ടില്ല എങ്കിൽ.
That's God's wisdom and love is far greater than ours.
ദൈവത്തിന്റെ ജ്ഞാനവും ദൈവത്തിന് നമ്മോടുള്ളതായ സ്നേഹവും നാമുള്ള പിതാവിനേക്കാളും വളരെയധികം വലുതാണ്.
Imagine, he allowed a messenger of Satan to keep on troubling this greatest apostle.
ചിന്തിച്ചു നോക്ക, ഇത്ര ഉന്നതനായ ഈ അപ്പോസ്തലനെ എപ്പോഴും ശൂലം കൊണ്ട് കുത്തിയിരിക്കുവാൻ ഒരു പിശാചിന്റെ ദൂതനെ ദൈവം അനുവദിച്ചു എന്ന്.
I don't know what this was.
അതെന്താണെന്ന് എനിക്കറിയില്ല.
It may have been some man.
ചിലപ്പോൾ ചില മനുഷ്യരാകാം.
Some Jew or Jewish people.
യഹൂദരായ മനുഷ്യരോ ആരെങ്കിലും ആയിരിക്കാം.
Wherever Paul went,
Paul പോയിടത്തൊക്കെയും
fellow went after him to trouble.
അവൻ ചെന്ന് പൗലോസിനെ ശല്യപ്പെടുത്തിക്കൊണ്ടേയിരുന്നിരിക്കാം.
Went and told stories about Paul in the synagogue.
പൗലോസിനെ പറ്റിയുള്ളതായ കഥകളൊക്കെയും സിനിമകളിൽ പോയി പറഞ്ഞിരിക്കാം.
Man who hated Paul.
പൗലോസിനെ വെറുത്തതായ ഒരു മനുഷ്യനാകാം.
Messenger of Satan.
പിശാചിന്റെ ഒരു ദൂതൻ.
Paul says, Lord, get rid of this man.
പൗലോസ് പറഞ്ഞു, ദൈവമേ ഈ മനുഷ്യനിൽ നിന്ന് എന്നെ ഒന്ന് സ്വതന്ത്രനാക്കണമേ.
3 times he prayed, Lord says no.
3 പ്രാവശ്യം അവൻ പ്രാർത്ഥിച്ചു, ദൈവം എന്നിട്ടും പറഞ്ഞു, പറ്റത്തില്ല.
That fellow still remains there.
അവൻ അവിടെ തന്നെ നിലനിൽക്കുന്നു.
next place Paul goes again, this fellow is struggling in there.
അവൻ അടുത്ത സ്ഥലത്ത് ചെല്ലുമ്പോൾ ഇതേ നിൽക്കുമെന്ന് തന്നെ പൗലോസിനെ ശല്യപ്പെടുത്തുന്നു.
God doesn't answer prayer. God doesn't remove.
ദൈവം അവന്റെ പ്രാർത്ഥന കേട്ടില്ല, ദൈവം അവനെ മനുഷ്യനെ മാറ്റി കളഞ്ഞില്ല.
You have experiences like that?
നിങ്ങൾക്ക് അങ്ങനെയുള്ളതായ അനുഭവങ്ങൾ ഉണ്ടോ?
You're praying desperately that something should be removed which is evil and it's not removed.
പാപകരമായ ദുഷ്ടമായ കാര്യങ്ങൾ നീക്കിക്കളയുവാൻ വേണ്ടി നിങ്ങൾ വളരെ ഭാരത്തോടു കൂടെ പ്രാർത്ഥിച്ചു എന്നിട്ടും നിങ്ങളെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ, ചില മനുഷ്യർ, ചില സാഹചര്യങ്ങള്,
അനേക
പ്രാവശ്യം നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടും അവിടെ തന്നെ അതിനൊരു പ്രതിവിധി ഉണ്ടാവുന്നില്ല.
Then this is what the Lord told Paul.
ഇതാണ് പൗലോസിനോട് ദൈവം പറഞ്ഞത്.
That is necessary to keep you humble.
നിന്നെ താഴ്മയിൽ നിലനിർത്തുവാനായിട്ട് അത് ആവശ്യമാണ്. ഞാൻ നിന്നെ വളരെയധികമായിട്ട് അനുഗ്രഹിച്ചിരിക്കുന്നു.
You are in tremendous danger.
നീ വളരെ അപകടമേറിയ ഒരു മേഖലയിലാണ് നിൽക്കുന്നത്.
The only way I can protect you from that danger is by allowing that fellow to trouble you every day.
ആ അപകടമായ മേഖലയിൽ നിന്ന് നിന്നെ സൂക്ഷിക്കുവാൻ കഴിയുന്നത് ആ സാത്താന്റെ ദൂതനെ എപ്പോഴും നിന്റെ പുറകെ വിട്ടുകൊണ്ട് മാത്രമാണ്.
And I will give you grace, don't worry.
നീ ഭാരപ്പെടേണ്ട, ഞാൻ നിനക്ക് ആവശ്യമായ കൃപ തന്നുകൊണ്ടിരിക്കും.
Grace will help you.
ഈ കൃപ നിന്നെ സഹായിച്ചുകൊണ്ടിരിക്കും.
But that messenger of Satan will be there.
ആ സാത്താന്റെ ദൂതൻ അവിടെ തന്നെ ഉണ്ടായിരിക്കും.
You know, if we walk with the Lord, we have such experiences.
നിങ്ങൾ ദൈവത്തോട് കൂടെ നടക്കുന്നുവെങ്കിൽ ഇങ്ങനെയുള്ളതായ അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും.
Because he loves us.
കാരണം അവൻ നമ്മെ സ്നേഹിക്കുന്നു.
He is not trying to protect us from suffering or sickness or poverty.
കഷ്ടതയിൽ നിന്നോ ദാരിദ്ര്യത്തിൽ നിന്നോ പ്രയാസത്തിൽ നിന്നോ നമ്മെ സംരക്ഷിക്കുവാനല്ല ദൈവം ശ്രമിക്കുന്നത്.
He is only trying to protect us from pride.
നമ്മെ അഹങ്കാരത്തിൽ നിന്ന് സൂക്ഷിക്കുവാനായിട്ടാണ് ദൈവം ശ്രമിക്കുന്നത്.
See in chapter 11.
11 അധ്യായത്തിൽ നോക്കുക.
In the middle of verse 23, I have been in prison more than anybody
else.
Did God protect him from prison?
No.
Let me ask you another question. Could God have stopped Paul from going to prison?
പൗലോസ് ജയിലിലേക്ക് കടന്നു പോകുന്നതിൽ നിന്നും ദൈവത്തിന് അവനെ സംരക്ഷിക്കാൻ കഴിയുമായിരുന്നു. എന്തുകൊണ്ടാണ് ദൈവം തടയാതിരുന്നത്? ഇത്ര വലിയവനായ ഒരു
അപ്പോസ്തലൻ.
നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു? അവൻ ജയിലിനകത്താണോ പ്രയോജനമുള്ളവൻ, ജയിലിന് പുറത്താണോ പ്രയോജനമുള്ളത്?
Definitely, according to human understanding, we think outside is better.
നമ്മുടെ ചിന്തയ്ക്ക് ആ ജയിലിന് പുറത്താണ് ആയിരിക്കുന്നതാണ് ഏറ്റവും പ്രയോജനമുള്ളത്.
But God, in His great wisdom, saw, no, this fellow needs to be inside prison.
ദൈവത്തിന്റെ അനന്തമായ ജ്ഞാനത്തിൽ ദൈവം മനസ്സിലാക്കി ഈ മനുഷ്യൻ ജയിലിന് പുറത്തല്ല, ജയിലിന് അകത്താണ് ആ സമയത്ത് ഉണ്ടായിരിക്കേണ്ടത്.
I remember once when I was sick.
ഞാൻ രോഗിയായിരുന്നതായ ഒരവസ്ഥ ഒരു സാഹചര്യത്തെ പറ്റി ഞാൻ ഓർക്കുന്നു.
I had to go to hospital for a surgery.
ഞാൻ ഒരു ഓപ്പറേഷന് വേണ്ടി ആശുപത്രിയിലേക്ക് കടന്നു പോകേണ്ട ആവശ്യമുണ്ട്.
15-16 years ago.
15-16 വർഷങ്ങൾക്ക് മുൻപുള്ള കാര്യമാണിത്.
Prayed many times for the Lord to heal me.
ഞാൻ അനേക പ്രാവശ്യം കർത്താവിന് സൗഖ്യം പ്രാപിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചു. എന്നാൽ ഞാൻ സൗഖ്യം
പ്രാപിച്ചില്ല.
അപ്പോൾ ഞാൻ ആശുപത്രിയിലേക്ക് കടന്നു പോകേണ്ടതായി വന്നു. ഞാൻ അവിടെ കിടക്കയിൽ കിടക്കുകയായിരുന്നു.
I said, Lord, why have you brought me here?
ഞാൻ അപ്പോൾ ദൈവത്തോട് ദൈവമേ എന്തിനാണ് നീ എന്നെ ഇവിടെ കൊണ്ടുവന്നത്?
Go through surgery and all for 3 months. I cannot travel. I have to be at home. So many places I want to go.
ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ഈ ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ് 3 മാസം ഞാൻ ഇങ്ങനെ കിടന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ്? എനിക്ക് അനേക സ്ഥലങ്ങളിൽ പോയി ശുശ്രൂഷ
ചെയ്യേണ്ടതുണ്ട്.
എല്ലാ സ്ഥലങ്ങളിലും അനേകമായ ആവശ്യങ്ങളുണ്ട്.
And the Lord said to me,
അപ്പോൾ ദൈവം എന്നോട് പറഞ്ഞു,
I want to heal you, I could have healed you without any surgery.
എനിക്ക് നിന്നെ സൗഖ്യമാക്കാൻ ആവശ്യമുണ്ടെങ്കിൽ ഒരു ഓപ്പറേഷൻ ഇല്ലാതെ നിന്നെ സൗഖ്യമാക്കാൻ എനിക്ക് കഴിയും.
But I brought you here for some other purpose.
എന്നാൽ ഞാൻ നിന്നെ ഇവിടെ കൊണ്ടുവന്നതിന്റെ പിന്നിൽ എനിക്ക് വേറെ ചില ഉദ്ദേശങ്ങളുണ്ട്.
You are running around so much that you have no time to listen to me.
നീ അവിടെയും ഇവിടെയും ഓടി നടക്കുന്നതിനിടയ്ക്ക് എന്നെ ശ്രദ്ധിക്കുവാനായിട്ട് നിനക്ക് സമയമില്ല.
Now you have to lie down here and listen to what I have to say.
നീ ഇവിടെ കിടന്നുകൊണ്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് ശ്രദ്ധിക്കുക.
So if you are ready to test, then I am ready.
ഞാൻ പറഞ്ഞു, കർത്താവെ അതാണ് കാര്യമെങ്കിൽ ഞാൻ അതിന് തയ്യാറാണ്. ഞാൻ ആ കിടക്കയിൽ കിടക്കുമ്പോൾ ദൈവം എന്നോട് സംസാരിക്കുവാനായിട്ട് തുടങ്ങി. ദൈവം സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ കടലാസിൽ എഴുതി എടുത്തുകൊണ്ടിരുന്നു എന്താണ് കർത്താവ് പറയുന്നതെന്ന്. ഇത് 1984-85 സംഭവമാണ്.
God began to tell me, this is the type of man I am looking for.
ദൈവം എന്നോട് പറഞ്ഞു, ഈ വിധത്തിലുള്ളതായ ഒരു മനുഷ്യനെയാണ് ഞാൻ അന്വേഷിക്കുന്നത്.
And I wrote down all the points.
ഞാൻ അതിൽ പറഞ്ഞതായ എല്ലാ കാര്യങ്ങളും എഴുതിയെടുത്തു.
That we published it as a tract called God Needs Man.
ദൈവത്തിന് ആവശ്യമുള്ള മനുഷ്യനെന്ന എന്ന പേരോട് കൂടിയ ഒരു ലഘുലേഖയായിട്ട് ഞങ്ങൾ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. 6 പേജുകളുള്ളതായ ഒരു പുസ്തകം.
Then I saw why God put me there.
അപ്പോൾ എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു എന്തുകൊണ്ടാണ് ദൈവം എന്നെ അവിടെ കിടത്തിയതെന്ന്.
That tract has been published around the world in many, many places. I don't even know where all it has gone.
ആ ലഘുലേഖ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലും വിവിധ ഭാഷകളിലും പ്രസിദ്ധീകരിച്ചു. എവിടെയൊക്കെയും ആണെന്ന് എനിക്കറിയില്ല.
About 7-8 months ago, I was visiting a church in the United States where somebody invited me.
8 മാസങ്ങൾക്ക് മുൻപ് അമേരിക്കയിലുള്ളതായ ഒരു സഭ ഞാൻ സന്ദർശിക്കുവാനായിട്ട് ഇടയായി. അവരെന്നെ ക്ഷണിച്ചിരുന്നു.
And I was talking to the leader of that church.
ആ സഭയിലെ ലീഡറിനോട് ഞാൻ സംസാരിക്കുകയായിരുന്നു.
About this experience, how God sometimes puts us in debt so that He speaks to us.
ദൈവം നമ്മെ ചിലപ്പോൾ കിടക്കയിൽ കിടത്തുകയും ഇങ്ങനെയുള്ളതായ അനുഭവങ്ങളിലൂടെ കടത്തിവിടുമെന്ന് പറഞ്ഞതായ കാര്യം.
I have never met this American man before.
ഈ അമേരിക്കക്കാരനായ മനുഷ്യനെ ഞാൻ അതിനു മുമ്പ് കണ്ടിട്ടില്ല.
I told him how God made me write this.
അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ദൈവം എങ്ങനെയാണ് ഇതൊക്കെ എഴുതുവാൻ എന്നെ ഇടയാക്കി തന്നു. അന്നേരം അദ്ദേഹം പറഞ്ഞു,
നീയാണോ
ആ ലഘുലേഖ എഴുതിയത്?
We've been circulating it here in the church for many years. We didn't know who had written it.
ഞങ്ങള് ഞങ്ങളുടെ സഭയിൽ ഇത് അനേക പ്രാവശ്യം പ്രസിദ്ധീകരിച്ചുകൊണ്ടിരുന്നു. ആരാണ് ഇത് എഴുതിയതെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു.
And then that evening, when I spoke in that church, everybody's heart was open to hear what I had to say.
അന്ന് ആ സന്ധ്യയിൽ ഞാൻ ആ സഭയിൽ പ്രസംഗിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരുടെയും ഹൃദയം തുറക്കപ്പെട്ടോ ഞാൻ സംസാരിക്കുന്നത് കേൾക്കുവാൻ.
That tract was not written sitting in an easy chair in comfort.
ആ ലഘുലേഖ എഴുതിയത് സുഖകരമായ ഒരു മുറിയിൽ ഇരുന്നു കൊണ്ട് സുഖകരമായ ഒരു കസേരയിൽ ഇരുന്നു കൊണ്ടായിരുന്നില്ല.
It was written in a hospital bed.
അത് ആശുപത്രിയുടെ കിടക്കയിൽ കിടന്നുകൊണ്ടാണ് എഴുതിയത്.
Paul also, he was running around so much that he never got time to write anything.
പോളോ അവിടെയും ഇവിടെയും എല്ലാം ഓടി നടക്കുകയായിരുന്നു. അദ്ദേഹത്തിന് എഴുത്തെഴുതുവാനായിട്ട് ഒന്നും എഴുതുവാനായിട്ട് സമയമില്ലായിരുന്നു.
God saw, this man has got so much wisdom. He must write it down. For 2,000 years, people must read what he is writing.
ദൈവം കണ്ടു, ഈ മനുഷ്യന്റെ മേൽ ദൈവം അനേകമായി ജ്ഞാനം പകർന്നിട്ടുണ്ട്. ഈ മനുഷ്യനെ പകർന്നതായി ഞാനും എഴുതി വെക്കേണ്ടത് ആവശ്യമാണ്. 2,000 വർഷത്തോളം ആൾക്കാർക്ക് ഇത് അറിയണം.
So the only way to stop him and make him write was to put him in jail.
അതിനുവേണ്ടി അവനെ ഒരുക്കുവാനുള്ളതായ ഒരേ ഒരു വഴി അവനെ തടഞ്ഞ് ജയിലിനുള്ളിലാക്കുക
എന്നുള്ളതായിരുന്നു.
അവന് ജയിലിനുള്ളിലായപ്പോൾ അവൻ ഓടി നടക്കുവാൻ കഴിയത്തില്ല, അവന് പ്രസംഗിക്കാൻ കഴിയത്തില്ല. അപ്പോൾ അവന് ഈ എഴുത്തുകളൊക്കെയും എഴുതുവാൻ തുടങ്ങി.
സോ വിച്ച് വാസ് ബെറ്റർ,
അതുകൊണ്ട് ഏതാണ് നല്ലത്?
പോൾ ഹാഡ് നോട്ട് ഗോൺ ടു ജയിൽ, മെനി ഓഫ് ദീസ് ലെറ്റേഴ്സ് വി വുഡ് നെവർ ഹാവ് ഗോട്ട്.
പൗലോസ് ജയിലിനുള്ളിലേക്ക് പോയിരുന്നെങ്കിൽ നമ്മൾ ഇന്ന് കാണുന്നതായ ഈ എഴുത്തുകളൊന്നും ഉണ്ടാകുവാൻ
ഇടയാകത്തില്ലായിരുന്നു.
പുതിയ നിയമത്തിലുള്ളതായ ഈ എഴുത്തുകളൊന്നും അവിടെ കാണത്തില്ലായിരുന്നു, പലതും
അപ്രത്യക്ഷിതമാകുമായിരുന്നു.
ദൈവത്തിന്റെ വഴി എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ
ക്ഷീണിതനാക്കുക.
പോൾ ഇവിടെ പറയുന്നത് ഞാൻ അനേക പ്രാവശ്യം തടവിലായി എന്ന്. ദൈവം അവനെ തടവിലാകുന്നതിൽ നിന്നും തടഞ്ഞു നിർത്തിയില്ല.
By the Jews, 195 lashes, verse 24.
യഹൂദന്മാരാൽ 195 അടി കൊണ്ടു എന്ന് അവിടെ പറയുന്നു.
God didn't protect him.
ദൈവം അവനെ സംരക്ഷിച്ചു നിർത്തിയില്ല.
He was beaten with rod 3 times. God didn't protect him.
വടി കൊണ്ട് 3 പ്രാവശ്യം അടി കൊണ്ടു. ദൈവം അവിടെ അവനെ സംരക്ഷിച്ചില്ല.
He was stoned once. God didn't protect him.
ഒരിക്കൽ അവൻ കല്ലാറുണ്ടായി. അതിൽ നിന്നും ദൈവം അവനെ
സംരക്ഷിച്ചില്ല. He was shipwrecked 3 times. God didn't protect him.
അവൻ 3 പ്രാവശ്യം കപ്പൽത്തിൽ അകപ്പെട്ടു. അവിടെ നിന്നും ദൈവം അവനെ സംരക്ഷിച്ചില്ല.
Says there, one whole 24 hours he was swimming in the sea and God didn't protect him.
അവിടെ പറയുന്നു 24 മണിക്കൂറുകളോളം അവൻ കടലിൽ നീന്തിക്കൊണ്ടിരുന്ന ദൈവം അവിടെ നിന്നും അവനെ സംരക്ഷിച്ചില്ല.
Verse 27, he was many nights he didn't get sleep.
27-ാമത്തെ വാക്യത്തിൽ പറയുന്നു അനേക ദിവസങ്ങളെ രാത്രിയിൽ അവൻ ഉറങ്ങുവാൻ കഴിഞ്ഞില്ല.
He was hungry.
അവൻ വിശപ്പുള്ളവനായിരുന്നു. അവൻ ദാഹമുള്ളവനായിരുന്നു.
Listen to this.
ഇത് ശ്രദ്ധിക്കുക, ഓഫൻ വിതൗട്ട് ഫുഡ്, തുടർച്ചയായിട്ട് ആഹാരമില്ലാതെ കഴിയേണ്ടതായിട്ട് വന്നു.
Have you ever been one or two days without food?
രണ്ടോ മൂന്നോ ദിവസം ആഹാരമില്ലാതിരിക്കുന്ന അവസ്ഥയെ പറ്റി നമുക്ക് ചിന്തിക്കാൻ കഴിയുമോ?
Always often like that.
അവരൊക്കെ തുടർമാനമായിട്ട് അങ്ങനെയായിരുന്നു.
God didn't protect him.
ദൈവം അവിടെയൊന്നും അവനെ സംരക്ഷിച്ചില്ല.
He was cold. That means he didn't have enough woolen clothes to cover himself.
അവൻ ശീതം അനുഭവിച്ച് തണുപ്പ് അനുഭവിച്ച് ക്ഷീണിക്കേണ്ടതായിട്ട് വന്നു. അവിടെയൊന്നും അവനെ കമ്പിളി വസ്ത്രങ്ങളില്ലായിരുന്നു.
God didn't even let him have a sweater at that time.
അവനൊരു സ്വെറ്റർ ഉപയോഗിക്കാനായിട്ടും ദൈവം അപ്പോൾ അവന് ചെയ്തു കൊടുത്തില്ല.
So many dangers we read in verse 26. God did not protect him from any of them.
26-ാമത്തെ വാക്യത്തിൽ അനേക അപകടങ്ങളെ പറ്റി നമ്മൾ വായിക്കുന്നു. അതിൽ നിന്നൊന്നും ദൈവം അവനെ സംരക്ഷിച്ചില്ല.
When it came to pride, chapter 12, God decided to protect him.
എന്നാൽ 12-ാം അധ്യായത്തിൽ അത് അഹങ്കാരത്തിന്റെ അവസ്ഥയിലേക്ക് കടന്നു വന്നപ്പോൾ ദൈവം അവനെ അവിടെ സംരക്ഷിച്ചു.
So which is more dangerous?
ഏതാണ് കൂടുതൽ അപകടകരമായത്?
All these things or pride?
ഈ പറയുന്നതായ കാര്യങ്ങളാണോ അതോ അഹങ്കാരമാണോ?
You know, God will allow you to go through imprisonment, shipwreck, hardship, beating, stoning. If he can protect you from pride, that is the main thing.
ദൈവം നിങ്ങളെ ഒരുപക്ഷെ കപ്പൽച്ചേർത്തിൽ കടന്നു പോകുവാൻ, മടിയിലും മുളക്കടപ്പിലും കഷ്ടത്തിലും പ്രയാസത്തിലും ഒക്കെ കടന്നു പോകാൻ അനുവദിക്കും. എന്നാൽ അതിലൂടെ നിങ്ങളെ അഹങ്കാരത്തിൽ നിന്ന് രക്ഷിക്കാമെന്നതിന്.
Because you can go through imprisonment, you can get God's grace.
നിങ്ങൾ ജയിലിൽ ആയിപ്പോയാലും ദൈവത്തിന്റെ കൃപ നിങ്ങൾക്ക്
പ്രാപിക്കാം. You can get God's grace.
നിങ്ങൾ കാണി കിട്ടിയാലും ദൈവത്തിന്റെ കൃപ
പ്രാപിക്കാം. You are shipwrecked, you can get God's grace.
നിങ്ങൾ കപ്പൽച്ചേർത്തിലായാലും നിങ്ങൾക്ക് ദൈവത്തിന്റെ
കൃപ പ്രാപിക്കാം. You are hungry, you are shivering in the cold, you can still get God's grace.
നിങ്ങൾക്ക് വിശന്നാലും നിങ്ങൾ തണുപ്പിൽ നിന്ന് വിറച്ചാലും നിങ്ങൾക്ക് ദൈവത്തിന്റെ കൃപ
പ്രാപിക്കാം. You cannot get God's grace.
എന്നാൽ നിങ്ങൾ അഹങ്കാരിയായി തീരുന്നുവെങ്കിൽ അവിടെ ദൈവത്തിന്റെ കൃപ പ്രാപിക്കാൻ
കഴിയില്ല. God sees spiritual pride as more dangerous than all these things.
അതുകൊണ്ടാണ് ആത്മീയമായ നിഗളം ബാക്കിയുള്ള എല്ലാത്തിനേക്കാളും ഏറ്റവും അപകടകരമായിട്ട് ദൈവം കാണുന്നത്.
Why God allows many things in your life to humble you.
അതുകൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിലെ അനേക കാര്യങ്ങളിൽ നിങ്ങൾ എളിമപ്പെടുവാൻ ദൈവം
അനുവദിക്കുന്നത്.
നമ്മൾ ആ സ്ഥലത്തായിരിക്കുമ്പോൾ നാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നിറയുവാൻ വേണ്ടി പ്രാർത്ഥിക്കണം.
Such a man can be filled with the Holy Spirit much quicker than someone who feels he's very important.
ആ അവസ്ഥയിലുള്ളതായ മനുഷ്യനെ വളരെ എളുപ്പത്തിൽ ഇത്ര പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കുവാൻ കഴിയും, വളരെ സുഖമേറിയ കഴിയുന്ന ഒരു മനുഷ്യനെക്കാളും.
I remember when God met with me 25 years ago.
25 വർഷങ്ങൾക്ക് മുൻപ് ദൈവം എന്നെ സന്ദർശിച്ചതായ സമയത്തെ പറ്റി ഞാൻ ഓർക്കുന്നു.
I was so low in my Christian life.
എന്റെ
ക്രിസ്ത്യൻ ജീവിതത്തിൽ
ഒരു ക്രിസ്ത്യൻ ജീവിതത്തില് ഞാൻ ഏറ്റവും താഴ്ന്ന അവസ്ഥയില് ഒരു ഓടയിൽ കിടക്കുന്നതായ അവസ്ഥയിലായിരുന്നു.
Defeated in so many areas.
അനേക മേഖലകളിൽ ഞാൻ പരാജയപ്പെട്ടവനായിരുന്നു.
There in the gutter.
ആ ഓടയിൽ നിന്നും ദൈവം എന്നെ.
When I deserved nothing.
ഞാൻ ഒന്നും അർഹിക്കാത്തവനായിരുന്നപ്പോൾ.
God filled me with the Holy Spirit.
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ദൈവം എന്നെ നിറച്ചു.
Changed my life.
എന്റെ ജീവിതത്തെ അത് മാറ്റിമറിച്ചു.
Not when I was very spiritual.
ഞാൻ വളരെ ആത്മീയമായിരുന്ന അവസ്ഥയിലല്ലാതെ.
Not when I was fasting and praying and holy.
ഞാൻ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും വിശുദ്ധിയിൽ ആയിരുന്ന അവസ്ഥയിലല്ല.
I deserved nothing.
ഞാൻ ഒന്നും അർഹിക്കാത്തതായ അവസ്ഥയില്.
I want to say to you, my brothers and sisters,
പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നു.
Because you think you deserve the Holy Spirit but you don't get it.
നിങ്ങൾ പരിശുദ്ധാത്മാവിന് അർഹതയുള്ളവരാണെന്ന് വിചാരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും ലഭിച്ചിട്ടില്ല.
You have to come to the place where you realize I don't deserve anything.
നിങ്ങൾ ഞാൻ ഒന്നിനും അർഹനല്ല എന്നുള്ളതായ അവസ്ഥയിലേക്ക് കടന്നു വരണം.
You come there.
നിങ്ങൾ അവിടേക്ക് കടന്നു വന്നിട്ടുണ്ടോ?
Are you there this evening?
ഈ രാത്രിക്കാലം നിങ്ങൾ ആ അവസ്ഥയിൽ എത്തിച്ചേർന്നിട്ടുണ്ടോ?
Right now, are you there?
ഈ സമയം നിങ്ങൾ അവിടെയാണോ?
Are you there in the place where you say, Lord, I deserve nothing but hell tonight?
ദൈവമേ, ഞാൻ ഒന്നിനും യോഗ്യനല്ല, എന്റെ യോഗ്യത എന്റെ നിത്യമായ നരകം മാത്രമാണെന്ന് പറയുന്ന അവസ്ഥയിൽ നിങ്ങൾ ആയിട്ടുണ്ടോ?
Only hell.
എന്റെ യോഗ്യത എനിക്കുള്ളത് നരകം നേടിത്തരിക എന്നുള്ളത് മാത്രമാണ്.
I think I've done some great thing for you. I've done nothing.
ഞാൻ ചിലർക്ക് നിനക്ക് വേണ്ടി ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നു, എന്നാൽ ഞാൻ നിനക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല.
I think I'm holy. I'm not holy.
ഞാൻ പരിശുദ്ധനാണെന്ന് ഞാൻ വിചാരിക്കുന്നതിനാൽ ഞാൻ പരിശുദ്ധനല്ല.
I think I've got victory over sin. What victory over sin have I got?
ഞാൻ പാപത്തിന്റെ മേൽ ജയമെടുത്തു എന്ന് ഞാൻ കരുതുന്നു, എന്നാൽ പാപത്തിന്റെ മേൽ എന്ത് ജയമാണ് ഞാൻ എടുത്തത്?
I think I'm better than other believers.
How am I better? മറ്റുള്ള വിശ്വാസികളെക്കാളും ഉത്തമനാണെന്ന് ഞാൻ കരുതുന്നു, എന്നാൽ ഏത്
കാര്യത്തിലാണ് ഞാൻ? There is in my flesh.
എന്റെ ജഡത്തിൽ എന്തെല്ലാം കുറവുകളാണുള്ളത്?
What all wrong thoughts go through our mind?
എന്തെല്ലാം തെറ്റായിട്ടുള്ള ചിന്തകളാണ് എന്റെ മനസ്സിലൂടെ കടന്നു പോകുന്നത്?
Lord, I deserve nothing.
ദൈവമേ, ഞാൻ ഒന്നിനും അർഹനല്ല.
I'm asking you to give me the Holy Spirit not because I deserve it.
ഞാൻ നിന്നോട് പരിശുദ്ധാത്മാവിനെ തരുവാൻ പറയുന്നു, ഞാൻ എനിക്ക് എന്തെങ്കിലും യോഗ്യത ഉണ്ടായിട്ടല്ല.
But because you love me.
നീ എന്നെ സ്നേഹിച്ചതുകൊണ്ട്. അത് മാത്രം
because you love a sinner like me.
പാപിയായ എന്നെ നീ സ്നേഹിച്ചു.
Please fill me with the Holy Spirit.
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ എന്നെ നിറയ്ക്കണമേ.
I want to encourage you, my brothers and sisters, to pray tonight like that.
ദൈവത്തിന്റെ സഹോദരി സഹോദരന്മാരെ അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കാൻ ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കുന്നു.
How do you get forgiveness of sins?
എങ്ങനെയാണ് നിങ്ങൾ പാപക്ഷമ പ്രാപിച്ചത്?
Did you get forgiveness of sins because you deserved it?
നിങ്ങൾ പാപക്ഷമ പ്രാപിച്ചത് നിങ്ങൾക്ക് അർഹത ഉണ്ടായിട്ടാണോ?
How many of you got forgiveness because you deserved forgiveness? You came to Jesus saying, Lord, I don't deserve. I've sinned so many times. What about all the times you've sinned after becoming a believer?
I know you how I feel. I know you how I feel.
I feel much more terrible about the sins I committed after I'm born again than before I was born.
ഞാൻ വീണ്ടും ജനിച്ചതിനു ശേഷം ചെയ്തായ പാപങ്ങളെ പറ്റി വീണ്ടും ജനിക്കുന്നതിന് മുൻപ് ചെയ്ത പാപങ്ങളെക്കാളും ഏറ്റവും അധികമായിട്ട് ലജ്ജയും ഭാരവും എനിക്കുന്നു. ഞാൻ വീണ്ടും ജനിക്കുന്നതിന് മുൻപ് എന്റെ ജീവിതത്തിൽ വെളിച്ചമില്ലായിരുന്നു. ഞാൻ വീണ്ടും ജനിച്ചതിനു ശേഷം think of the things I've done. ചെയ്തായ കാര്യങ്ങളെ പറ്റി ചിന്തിച്ചു നോക്കുക. Think of the wrong attitudes you have towards other people. തെറ്റായ നമ്മുടെ സമീപനം മറ്റുള്ളവരോട് ഉണ്ടായിരുന്നതിനെ പറ്റി ചിന്തിക്കുക.
The words that you've spoken.
സംസാരിച്ചതായ വാക്കുകളെ പറ്റി
ചിന്തിക്കുക.
നമ്മള് വിമുക്തനായ പാപിയാണ്
തീർച്ചയായും.
യേശു കർത്താവിന്റെ രക്തം ഇന്ന് നമ്മെ ശുദ്ധനാക്കി തീർക്കുവാനായിട്ട് ലഭ്യമാണ്. അതിനായി ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു, നന്ദി പറയുന്നു.
എന്റെ
ജീവിതത്തിന്റെ അവസാനം വരെ യേശു കർത്താവിന്റെ രക്തം എനിക്ക്
ആവശ്യമാണ്.
നാം ഇന്ന് യേശുവിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുന്നത് ആ ഒരു ശുദ്ധീകരണത്തിന് വേണ്ടി മാത്രമല്ല, മാത്രമല്ല ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നാം നിറയപ്പെടുവാൻ വേണ്ടി കൂടിയാണ്.
യേശു
കർത്താവ് തന്റെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേല് ഒഴുക്കും. നാം യോഗ്യതയുള്ളവരായതുകൊണ്ടല്ല, നാം ഒന്നിനും യോഗ്യതയുള്ളവരല്ല. അതിന്റെ ഒരു തൊള്ളിക്ക് പോലും ഉള്ളതായി യോഗ്യതയിരിക്കില്ല. എന്നാൽ ഒരു അല്പം ഒരു വലിയ നദി എന്റെ മേൽ അവൻ അയക്കുവാൻ പോകുന്നു. നിങ്ങൾക്ക് വിശ്വസിക്കാൻ
കഴിയുന്നുവോ?
നാം യോഗ്യത കൊണ്ട് ഉള്ളതുകൊണ്ടല്ല ദൈവം അത് ചെയ്യുന്നത്.
അതിന്
കാരണം യേശു കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു എന്നുള്ളതാണ്. നമുക്ക് പ്രാർത്ഥിക്കാം.
Let's kneel down before God.
ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് മുട്ടിന്മേൽ നിൽക്കാം.
We have sinned.
നമ്മൾ പാപം ചെയ്തു.
Christ Jesus to cleanse us from our sin.
യേശു കർത്താവിന്റെ രക്തത്താൽ നമ്മെ കഴുകപ്പെടേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കാം.
Bow down before God and see your nothingness before Him.
ദൈവത്തിന്റെ മുന്നിൽ കുമ്പിട്ടുകൊണ്ട് നമ്മുടെ നിത്തകായ അവസ്ഥ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ കാണുക.
കർത്താവിനോട്
ഇത് പറയുക, കർത്താവ് മഹാപാപിയായി എന്നോട് തന്നെ ഉണ്ടാകണമേ എന്ന്.
കർത്താവ്
എന്റെ അഹങ്കാരത്തെ എന്നോട് ക്ഷമിക്കണമേ.
Forgive me for thinking that I'm so holy and I'm so important.
ഞാൻ പരിശുദ്ധനാണെന്നും പ്രാധാന്യമുള്ളവനാണെന്നും ചിന്തിച്ചതിന് കർത്താവ് എന്നോട് ക്ഷമിക്കണമേ.
I see today that I am nothing.
ഞാൻ ഇപ്പോൾ കാണുന്നു കർത്താവെ, ഞാൻ വെറും ശൂന്യനാണ്, ഒന്നുമില്ലാത്തവനാണെന്ന്.
I'm a sinner.
ഞാൻ പാപിയിൽ പ്രധാനിയാണ് കർത്താവെ.
Nobody.
ഒന്നുമല്ല കർത്താവെ.
Please cleanse me.
കർത്താവെ എന്നെ ശുദ്ധീകരിക്കണമേ.
Cleanse me, Lord, I pray.
കർത്താവെ എന്നെ ശുദ്ധീകരിക്കണമേ കർത്താവെ.
Your blood was shed for sinners like me.
കർത്താവെ എന്റെ രക്തം എന്നെ പോലുള്ള പാപികൾക്ക് വേണ്ടിയാണല്ലോ ചിന്തപ്പെട്ടത്.
I look back over a life where I've done so many things wrong.
എന്റെ ജീവിതത്തിലേക്ക് ഞാൻ തിരിഞ്ഞു നോക്കുന്ന കഴിഞ്ഞ നാളുകളിൽ ഞാൻ ചെയ്ത അനേകമായ കാര്യങ്ങൾ കർത്താവേ, കർത്താവേ എന്നെ ശുദ്ധീകരിക്കണമേ.
Forgive me for comparing myself with other people.
മറ്റുള്ളവരോട് എന്നെ താരതമ്യപ്പെടുത്തി എന്നോട് ക്ഷമിക്കണമേ കർത്താവേ.
Forgive me for being proud of my ministry.
എന്റെ ശുശ്രൂഷയെ പറ്റി ഉണ്ടായ അഹങ്കാരത്തെ നിന്നും എന്നെ ശുദ്ധീകരിക്കണമേ കർത്താവേ.
God cleanse me.
കർത്താവേ എന്നെ കഴുകണമേ.
Blood of Jesus.
യേശു കർത്താവിന്റെ രക്തത്താൽ.
Lord, I pray you will pour out your spirit upon me. Fill me, Lord, with your Holy Spirit. Pour out your spirit upon me, Lord Jesus. I need you, Lord. I need your power in my life. I want to serve you. I want to give you everything in my life.
Person here.